2023 ഡിസംബർ 24 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ ഒന്നാം പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇരുണ്ട വരകളിൽ യുദ്ധം ചെയ്ത അമ്മ. ടി കെ ഹരീന്ദ്രൻ എഴുതുന്നു, എല്ലാ യുദ്ധങ്ങളുടെയും ദുരന്തങ്ങളുടെയും ആദ്യത്തെ അവസാനത്തെ ഇരകൾ അമ്മമാരും കുഞ്ഞുങ്ങളുമാകുന്നു. അവിടെ അതിരുകൾ അപ്രസക്തമാണ്, കാലം നിശ്ചലമാണ്, രൂപവും ഭാവവും മാത്രം മാറുന്നു. എല്ലാം കൈയടക്കാനുള്ള വന്യമയ വാസനയിൽ മനുഷ്യകുലം ഒന്നാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന വിസ്തൃത ചിത്രകാരിയായിരുന്ന കാത്തെ കോൾവിച്ച് 1-ഉം 2-ഉം ലോക യുദ്ധങ്ങളുടെ ഇരുണ്ട കാലം, 2 മക്കളുടെ അമ്മ, ഹൃദയാർദ്രതയുള്ള കലാകാരി, അരിമ മകൻ പീറ്ററിനെയും കൊച്ചുമകനെയും യുദ്ധങ്ങളിൽ നഷ്ടമായി. ആ രൂഷ കാലത്തിന്റെ ലാവ അവരെ പൊളിച്ചു. മനുഷ്യരുടെ ദുരന്തഗാഥകൾ അവർ രചിച്ചു. ദുരന്തങ്ങൾക്ക് കാരണക്കാർ ആരൊക്കെയെന്ന് അവരുടെ ഓരോ ചിത്രവും വിളിച്ചു ചോദിച്ചു. ഒരമ്മയുടെ മിടിക്കുന്ന ഹൃദയം എത്ര ഉച്ചസ്ഥായി പ്രത്യക്ഷമായ കാലം ചിത്രകലാ ചരിത്രത്തിൽ വിരളം. ആ കലാസൃഷ്ടികൾ ലോകത്തെ എല്ലാ മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിക്കുന്നു. ഇനിയെങ്കിലും ഈ വിനാശയുദ്ധം അവസാനിപ്പിക്കൂ എന്ന് അവ ഉറക്കെ പറയുന്നു. ഒരു കരിക്കഷ്ണം മതിയായിരുന്നു കാത്തെ കോൾവിജിന് യുദ്ധത്തിന്റെ ദുരന്തമുഖങ്ങൾ വരയ്ക്കാൻ. ജർമ്മനി നരാധമനായ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ 2-ാം ലോക മഹായുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ജനങ്ങൾ യുദ്ധത്തിന് തയ്യാറാവണം. യുവാക്കളെ നിർബന്ധിച്ച് മിലിട്ടറിയിൽ ചേർത്തു. അസാന്നമായ നാശത്തിന്റെ ദുർമുഖം, കറുത്ത വരകൾ അവർ ആഞ്ഞാഞ്ഞു വീശി. നാസികൾക്കെതിരെയുള്ള ആ വര അധികാരികളെ ചൊടിപ്പിച്ചു. പൊതു ഇടങ്ങളിൽ നിന്ന് അവരുടെ സൃഷ്ടികൾ എടുത്തുമാറ്റി. ജീർണകല എന്ന് ചാപ്പകുത്തി. ബെർലിനിന്റെ അപ്പാർട്ട്മെന്റിൽ ഗസ്റ്റപ്പോ വന്നു. കോൾവിജിനെയും ഭർത്താവിനെയും ചോദ്യം ചെയ്തു. ശിക്ഷ ഏറ്റുവാങ്ങാൻ താക്കീത് നൽകി. കോൾവിജിന്റെ മനസ്സിൽ കറുപ്പ് പടർന്നു. എല്ലുരുകുന്ന ശിക്ഷകളുടെ ഭീകരത അറിയാം. അങ്ങനെ വന്നാൽ ജീവനൊടുക്കാൻ രണ്ടുപേരും ഉറപ്പിച്ചു. അത് വേണ്ടി വന്നില്ല. 2-ാം ലോക മഹായുദ്ധം കൊടുമ്പരി കൊണ്ട് കാത്തെ കോൾവിജും ഭർത്താവ് ഡോക്ടർ കാൾ കോൾവിജും അപ്പാർട്ട്മെന്റ് വിട്ടു. അവിടം ബോംബിട്ട് തകർക്കപ്പെട്ടു. യുദ്ധത്തിന്റെ കൊടിയ നാളുകളെ അവർ താണ്ടിയില്ല. 1945 യുദ്ധാവസാനത്തിന് 2 മാസം മുൻപ് അവർ മരണത്തിന് കീഴടങ്ങി. വർത്തമാന കാലത്തെ കൊടിയ യുദ്ധത്തിന്റെ ഹൃദയഭേദകമായ ദുരന്ത കാഴ്ചകൾ കാത്തെ കോൾവിച്ച് എന്ന ചിത്രകാരിയിലേക്ക് നമ്മെ എത്തിക്കും. ബെർലിനിലെ തണുത്ത സ്റ്റുഡിയോയിൽ ചൂടുപിടിച്ച് വരയ്ക്കുന്ന ആ കലാകാരിയെ നമ്മൾ വീണ്ടും കാണും. ആ ശരീരത്തിലെ അവസാന കനലും എരിയുകയാണ്. മരണം ഗ്രസിക്കുന്ന ജീവിതത്തെ അവർ ആഴത്തിൽ കോറിയിടുകയാണ്. ഒരമ്മയുടെ അന്ത്യ പ്രതിരോധം പലക കഷ്ണങ്ങളിൽ ചാലുകീറി വരകളായി. എച്ചിങ് ലിത്തോഗ്രാഫും വുഡ്കട്ടും ഓരോ വരയും പീഡിതരുടെയും ദുഃഖിതരുടെയും കനൽ വഴിയായി. കാൾ സ്മിത്തിന്റെയും കാതറിന സ്മിത്തിന്റെയും 5-ാമത്തെ മകളായി 1967 ജൂലൈ 8 ജനനം. കുഞ്ഞുമകളുടെ കലാവാസന അച്ഛൻ കണ്ടറിഞ്ഞു. പെൺകുട്ടികൾക്ക് കലാഭ്യാസനം നിഷിദ്ധമായിരുന്നു. അന്ന് അച്ഛൻ അവളെ മാക്സ് ക്ലീൻഗർ എന്ന കലാധ്യാപകന്റെ വിദ്യാർത്ഥിയാക്കി. ക്ലീൻഗർ പ്രിന്റ് നിർമ്മിതിയിൽ പ്രാവീണ്യനായിരുന്നു. ഗുരുവിന്റെ കലയുടെ ആഴം ശിഷ്യയെ ഉന്നതയായ കലാകാരിയാക്കി. കൂട്ടുകാരനായ ഡോക്ടർ കാൾ കോൾവിജിനെ വിവാഹം കഴിച്ച് അവർ കാത്തെ കോൾവിജ് ആയി. ബെർലിനിലെ അപ്പാർട്ട്മെന്റിൽ ഒരു ഭാഗം സ്റ്റുഡിയോ ആക്കി. ഭർത്താവിന്റെ ക്ലിനിക്കിൽ എത്തുന്ന അമ്മമാരുടെയും കുട്ടികളുടെയും ദയനീയ അവസ്ഥ മനസ്സുരുക്കി പെൻസിലും ക്രയോണും കരിയും കൊണ്ട് കാത്തെ മനുഷ്യരെ വരച്ചുകൊണ്ടേയിരുന്നു. ജർമ്മനിയിലെ പോരാട്ട ചരിത്രം പഠിച്ചു. ചൂഷണത്തിലും അടിമത്തത്തിലും ഞെരിഞ്ഞമർന്ന വംശാവലിയുടെ പോരാട്ട ചരിത്രം പ്രക്ഷുബ്ധമായി കാത്തെ വരച്ചു. ഒരു ചരിത്രത്തിന്റെ അനേകം കോപ്പികൾ പ്രിന്റ് ചെയ്യാവുന്ന എച്ചിങ് സങ്കേതമാണ് അവർ സ്വീകരിച്ചത്. സിങ്ക് പ്ലേറ്റിൽ കോറിയിടുന്ന രേഖകളെ ആസിഡിൽ ദ്രവിപ്പിച്ച് മുദ്രയാക്കുന്ന കലാവിദ്യ. മൂലദൃഷ്ടിയുടെ നിരവധി പതിപ്പുകൾ പേപ്പറിൽ പ്രിന്റ് ചെയ്യാം. അതുതന്നെയാണ് അതിന്റെ ജനകീയവും രാഷ്ട്രീയമായ ശക്തിയും. കോൾവിച്ച് അത് തിരിച്ചറിഞ്ഞു. പൂർവ്വസൂരികളായ ആൽബർട്ട് ഡ്യൂറർ, റോംബാൻഡ്, ഗോയ എന്നീ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയാണ്. അരിവാളും കുന്താലിയും മറ്റു പണിയായുധങ്ങളും ഉയർത്തി കൊടിയ തണുപ്പിൽ ചൂഷക പ്രഭുക്കളുടെ മണിഹർമ്മ്യങ്ങളിലേക്ക് സഹികെട്ട നിസ്വജനത ഇരുമ്പി ഏറുന്നത് നമ്മൾ കാണുന്നു. കറുത്ത അന്ന എന്ന കർഷക മാതാവ് 2 കൈയുമുയർത്തി ആ ജാതിയെ പ്രചോദിപ്പിക്കുകയാണ്. മർദ്ദകരാൽ വളയപ്പെടുമെന്ന് അവർക്കറിയാം. പൊരുതി മരിക്കുക എന്ന ഒറ്റ വഴി ആ പോരാട്ട രംഗങ്ങൾ കോൾവിജ് വരച്ചിട്ടു. ബന്ദികളാക്കി വേലിക്കകത്തേക്ക് ആട്ടി തെളിക്കപ്പെടുമ്പോഴും ഒരു ആൾ സംഘാതമായി നിലയുറപ്പിച്ച മനുഷ്യരെ ഇളകാത്ത മനസ്സോടെ നമുക്ക് കാണാനാവില്ല. പിന്നീട് ചരിത്ര ഞെട്ടലോടെ മാത്രം കാണുന്ന മനുഷ്യ പീഡനത്തിന്റെ നരക ബീബത്സത യൂറോപ്പിൽ നടമാടി. അതിനു മുന്നിൽ മനുഷ്യത്വത്തിന്റെ ചോദ്യങ്ങളുമായി കോൾവിജിന്റെ ഓരോ ചിത്രവും മകൻ പീറ്റർ സ്വയം യുദ്ധ പോരാളിയായി മകനെ അടക്കിയ സിമിത്തേരിയിൽ നിന്ന് തിരിച്ചുവരുന്ന ആ അമ്മയുടെ ഹൃദയഭാരത്തിന് പിന്നെ മുട്ടിയുണ്ടായിരുന്നില്ല. എല്ലാ അമ്മമാരുടെയും ഉരുകുന്ന മനസ്സ് അവർ കണ്ടു. മൈക്കാല ആഞ്ചലിയുടെ പിയാത്ത അവർക്ക് കൂടുതൽ മനസ്സിലായി. അതിന്റെ ദൈവികതയുടെ വിണ്ണിൽ നിന്ന് മനുഷ്യാവസ്ഥയെ അവർ പുനർനിർമ്മിച്ചു. ഒന്നാം മഹായുദ്ധത്തിലെ പരാജയം ജർമ്മനിയെ തുലച്ചു. പട്ടിണിയും പരിവട്ടവുമായ ജനങ്ങൾ, അമ്മമാരും കുട്ടികളും ആദ്യത്തെ ഇരകളായി. കോൾവിജിന്റെ എഴുത്തുള്ളി ദുഃഖത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ചാലു തീർത്തു. ഹർപ്പിലും വെളുപ്പിലും വുഡ്കട്ടുകൾ പേപ്പറിൽ പ്രിന്റ് ചെയ്ത് അവർ തൂക്കിയിട്ടുകൊണ്ടിരുന്നു. അവർ ഒരു രാഷ്ട്രീയ ജീവിയാണ്, ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയുമാണ്. അതിന്റെ ആദ്യകാല യുവ നേതാക്കളായ ലീ കനേറ്റിനെയും റോസ ലംസ്ബർഗിനെയും ഫ്രെഡറിച്ച് എബേറ്റിന്റെ ഭരണകൂടം വേട്ടയാടിപ്പിടിച്ച് ഇരുട്ടിന്റെ മറവിൽ കൊന്ന് തെരുവിലെറിഞ്ഞു. അത് ലോക കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ രക്തസാക്ഷിത്വത്തിന്റെ ഉണങ്ങാത്ത ഏടാണ്. മരണശയിൽ കിടക്കുന്ന ലിപ് കെനറ്റിന്റെ രംഗം കോൾവിജ് വരച്ചു വച്ചു. അന്ത്യാർപ്പണത്തിനായി നിരന്ന തൊഴിലാളികളുടെ ദുഃഖം മുഖങ്ങൾ ഇരുട്ടിൽ തെളിയുന്നു. യൂറോപ്പിന്റെ, പ്രത്യേകിച്ച് ജർമ്മനിയുടെ ഏറ്റവും സങ്കീർണമായ കാലം വംശവെറിയുടെ വിത്തുകൾ വളർന്നു. മാനവരാശി കൊടിയ നാശത്തിലേക്ക് നീങ്ങുകയാണ്. ബെർലിനിലെ ചെറിയ സ്റ്റുഡിയോയിൽ മരണവേട്ടയുടെ രംഗങ്ങൾ കാത്തെ വരച്ചു. ശ്വാസമടക്കിയുള്ള ജീവിതത്തിന്റെ ആത്മപ്രരോദനങ്ങൾ പ്രോസിക്യൂഷന്റെയും ജയിൽ ശിക്ഷയുടെയും നിഴൽ തൊഴിലിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവരുടെ കല ജർമ്മനിയുടെ അഭിമാനത്തെ താഴ്ത്തിക്കിട്ടുന്നത്രേ. ഇതേ കാരണത്താൽ ജന്മനാട്ടിലെ അന്നത്തെ രാജാപാട്ട് സ്വർണ്ണ മെഡൽ തട്ടിത്തെറിപ്പിച്ചു. കാത്തെ കോൾവിജിന്റെ അവസാനകാലം വാടക കെട്ടിടത്തിലെ സ്റ്റുഡിയോയുടെയും ഏകാന്തതയിൽ ആയിരുന്നു. മൂത്ത മകൻ പീറ്ററും അതേ പേരുള്ള കൊച്ചുമകനും ഭർത്താവും കാളും പോയതോടെ ഏകയായി. സഖ്യകക്ഷികൾ ജർമ്മനിയുടെ ഇരുണ്ട കാലം അവസാനിപ്പിച്ച് പതാക ഉയർത്തുന്നത് കാണാൻ അവർ നിന്നില്ല. 1945 ഏപ്രിൽ 22 77 വയസ്സിൽ ആ അമ്മ മരിച്ചു. ആയിരക്കണക്കിന് ഡ്രോയിങ്ങുകളും 300 ഒറിജിനൽ പ്രിന്റും 40 ശില്പങ്ങളും നിരവധി പോസ്റ്ററുകളും ആധുനിക കാല ലോകത്തിന് നൽകിയാണ് കാത്തെ പോയത്. പാവപ്പെട്ടവരുടെയും ചൂഷികരുടെയും ദുരന്തമുഖം മറയ്ക്കപ്പെടാതെ എന്നും കാവൽ മാതാവായി നിലകൊള്ളുന്ന ആ അമ്മയ്ക്ക് ഈ യുദ്ധകാലത്ത് പ്രണാമം.